Praise the Lord. Praise the Lord. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു കരിസ്മാറ്റിക്കാരുടെ ഒരു മീറ്റിംഗ് കാണാനിടയായി. ശരിക്കും എനിക്ക് ലജ്ജ തോന്നി. കാരണം നാം വചനമൊക്കെ കൂടുതൽ അറിയാവുന്ന ചിന്തിക്കുന്ന നാം, അത്രയും അറിയത്തില്ല എന്ന് ചിന്തിക്കുന്ന നാം, അവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ശിശുക്കളാണെന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്, ശിശുക്കളാണ്. പക്ഷെ ശിശുക്കള് എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ എന്നായിരിക്കും നമ്മുടെ നടുവിൽ അതുപോലെ ഒരു ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുന്നു ചിന്തിച്ചു പോയി. അവരിങ്ങനെ കൈയൊക്കെ ഉയർത്തി, കൈയൊക്കെ കൈ പൊക്കിയടിച്ചു, കൈ നീട്ടിയടിച്ചു, അങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ അവര് കർത്താവിനെ സ്തുതിക്കുന്നത് കണ്ടപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, ഈ ശിശുക്കൾക്കേ സ്തുതിക്കാൻ പറ്റുള്ളൂ. ചില പ്രായമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ വായിൽ അവൻ ബലം നിയമിച്ചിരിക്കുന്നു. പരീശന്മാരെല്ലാം ഇങ്ങനെ കർത്താവിനെ നോക്കി നിൽക്കുമ്പം കുറെ ശിശുക്കൾ നടുക്കോട്ടം കയറി എന്ത് ചെയ്യാൻ തുടങ്ങി, കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ പുതിയ കർത്താവിനെ സ്തുതിക്കാനായിട്ട്, സ്തോത്രം ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന കർത്താവെ എന്നാ പറഞ്ഞത്, മറ്റുള്ളവരെന്നാ വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്യുന്നാണെന്ന് അവർക്ക് തോന്നിയാലോ, എന്റെ ശബ്ദം കൂടിയാലോ, ഒത്തിരി ഒത്തിരി ചിന്തകളാണ്. ഞാൻ പറഞ്ഞു ബി ഫ്രീ. പ്രിയ സൗരങ്ങളെ, നമ്മളൊന്ന് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ ലൈഫിൽ ആദ്യം വേണ്ട ഒരു കാര്യം. കാരണം സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ ഒന്നെന്നറിയാമോ, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ളതിനുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന്, അതിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടോ ഞാൻ പറയട്ടെ, അത്രത്തോളം നിങ്ങൾ സ്വതന്ത്രരാ, അത്രത്തോളം സ്വതന്ത്ര. അതിൻ്റെ അർത്ഥം എനിക്കാരെയും പേടിയില്ല, ഞാൻ എന്തും ചെയ്യും, അങ്ങനല്ല, ഞാൻ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഒത്തിരി ബാധിക്കപ്പെടുന്നത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും, എന്ത് പറയും എന്നുള്ളതാണ്. പ്ലീസ് അല്ലോ. ഓക്കെ, എന്നെ ഇന്ന് പ്രഭാതത്തിൽ ഉത്സാഹിപ്പിച്ചൊരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയം മനസ്സുവരണമായി ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അപ്പൊ ആ ഉത്സാഹം ഹൃദയത്തിലേക്ക് വന്നപ്പം അപ്പം എന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ചിന്ത നിങ്ങളോട് അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. വളരെ പരിചയമുള്ള നിങ്ങളൊരു 100 പ്രാവശ്യം നിങ്ങൾക്ക് ബൈബിൾ എടുക്കേണ്ട കാര്യം പോലുമില്ല, നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ എന്നെ ഉത്സാഹിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 21 അധ്യായം. അതിൻ്റെ 1 വാക്യം, 21:1.
അതിന്റെ ശേഷം യേശു പിന്നെയും തിബ്രിയോസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു.
ശ്രദ്ധിച്ചേ, അവിടെയാണ് എന്റെ 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 ചിന്തയുടെ തുടക്കം. അവിടെയാ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ആഫ്റ്റർ ദീസ് തിങ്സ് ജീസസ് മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് അഗൈൻ ടു ദ ഡിസൈപ്പിൾസ് അറ്റ് ദ സീ ഓഫ് ടൈബീരിയസ് ആൻഡ് ഹി മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ഇൻ ദിസ് വേ. അവിടെ പറയാണ് യേശു എന്ത് ചെയ്തു, തന്നെ തന്നെ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്തു. പ്രത്യക്ഷനായി എന്നുള്ള വാക്കൊക്കെ എന്ന് പറയുന്നത്, പ്രത്യക്ഷനായി നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്നാ പറയുക, യേശു വന്നു. അല്ല, അങ്ങനല്ല. യേശു തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി. ഹി റിവീൽഡ് ഹിംസെൽഫ് ടു ദം. തന്നെ തന്നെ അവർക്കൊന്ന് വെളിപ്പെടുത്തി. സോ നമുക്ക് വേണ്ടത് ഈ ഒരു വെളിപ്പെടുത്തല. അവർക്കത് ഫിസിക്കലായിട്ട് വെളിപ്പെട്ടെങ്കിൽ നമുക്കിത് ആത്മാവിലൊരു വെളിപ്പെടുത്തലാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം അനന്ത സ്നേഹമാണ്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, അനന്ത കരുണയാ, അനന്ത നന്മയാ ദൈവം. ദൈവം വീണ്ടും 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 നമുക്ക് ദൈവം അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹീസ് എൻ ഓഷൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ കടലാ ദൈവം, സ്നേഹത്തിന്റെ സമുദ്രമാ. അവിടെ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ സ്നേഹത്തിന്റെ സമുദ്രത്തിൽ എന്നെ ഒന്ന് മുക്കി പൊക്കി ഒന്ന് എടുക്കണേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുക, താൻ ആരാണെന്ന് അവർക്കൊന്ന് വെളിപ്പെടുത്തുക. സ്വരങ്ങളെ, കർത്താവ് ആരാണെന്ന് ഓരോ വെളിപ്പെടുത്തൽ കിട്ടുമ്പോഴും നമ്മുടെ ഹൃദയം, ഞാൻ പറയട്ടെ, ഹൃദയം അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലെവലിലേക്ക് ഉയരും. ഞാൻ പറഞ്ഞത് ബുദ്ധിയിലല്ല നമുക്ക് അറിയേണ്ടത്, നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ കർത്താവിനെ അറിയേണ്ടത്, നമ്മുടെ ഹൃദയത്തില്. ഇനി നമുക്കറിയാം കാര്യം എന്താ, ഈ ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോയി. നമ്മൾ പറഞ്ഞ പിന്മാറ്റക്കാരൻ, ഞാൻ പിന്മാറ്റക്കാരൻ ഇവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് ആൾക്കാരാണെന്ന്. ശിഷ്യന്മാരുടെ പ്രത്യേകത ഒരു പിന്മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല, അവരങ്ങ് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇനി കുറച്ചുകൂടി ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക, അവര് കുഴഞ്ഞവരായിപ്പോയി, ചിന്നിയവരായിപ്പോയി. കാരണം എന്താ? ഇടയനില്ല. ഇടയനില്ലെങ്കിൽ പിന്നെന്താ? കുഴഞ്ഞവരും ചിന്നിയവരും ചിതറിയവരുമാ. ഇടയനെ മൂന്ന് ദിവസമായിട്ട് കാണാതെ പോയപ്പം പറ്റിയ ഒരൊറ്റ കുഴപ്പമാണ് അവർക്ക്. എന്താണ്? ദേ ബിക്കെയിം കൺഫ്യൂസ്ഡ്, കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. ഈ ഒന്നും ചെയ്യാൻ അറിയാൻ മേലായിരിക്കും നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, ഈ പഴയ പരിപാടി ചെയ്യും. ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാതിരിക്കുമ്പോ നമ്മൾ പിന്നെ എന്നാ ചെയ്യുന്നേ, അന്ന് അറിയാവുന്ന പരിപാടി എന്നാ ചെയ്തേക്ക്. ഇവർക്ക് എന്നാ അറിയാവുന്ന പരിപാടി? എന്താ പരിപാടി? ഞാൻ അവിടുത്തെ എന്നാ കർത്താവില്ല, എന്നാ പിന്നെ സുവിശേഷം പറഞ്ഞേക്കാൻ പോകുന്നൊരു ചിന്തിച്ചോ? ഇല്ല, കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പരിപാടി ചെയ്യാൻ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ടെൻഡൻസി വരുന്നത്, കാരണം കുറെ നാൾ ചെയ്തതാണല്ലോ. കൺഫ്യൂസ്ഡ് ആയപ്പം നേരെ ഇവർ എന്ത് ചെയ്തു? പത്രോസ് പറഞ്ഞു ഞാൻ പോവാ, ഞാൻ പോവാന്ന് പറയുമ്പോ എന്ത് ചെയ്തു? അന്ന് ഞാനും കൂടെ പോയി. അങ്ങനെ അവരെല്ലാരും കൂടെ എന്ത് ചെയ്തു? അങ്ങ് പോയി. നമുക്കറിയാം, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ അടുത്തൊരു കാര്യം ബ്യൂട്ടിഫുള്ളാ, എനിക്ക് അതിന്റെ നാലാം വാക്യം. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു, യേശു ആകുന്നു ശിഷ്യന്മാർ അറിഞ്ഞില്ല. എന്നിട്ട് പറയാണ്, യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾ കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കരയിൽ കർത്താവ് നിൽക്കുക. ഞാനത് ആ കർത്താവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നേ. കുഴഞ്ഞവരായ, ചിന്നിയവരായ, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവരെ കാത്ത് യേശു കര നിൽക്കുക. ഇവിടൊരു ചോദ്യം ഞാൻ വിചാരിക്കുന്നു, ഇവിടെ ഇവിടെ യേശുവിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ ഇവിടെ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ചലഞ്ച് ചെയ്യുന്നത്. എന്തോ ഒരു ചോദ്യം എന്നറിയോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒരാൾ ആകപ്പാടെ പ്രതിസന്ധി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളാണ് ചോദിക്കുക, സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ. എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാത്തവരോട് കർത്താവിന്റെ ചോദ്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ലേ, കുറുക്കി കൊള്ളുന്ന ചോദ്യമാണ്. കർത്താവിനെ പോലെ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ കർത്താവിനെ പോലെ ഇതുവരെ ആരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. കൃത്യം ചോദ്യമോ? ഒരൊറ്റ ചോദ്യമോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ആ വാക്ക് ശ്രദ്ധിച്ചേ, അതൊരു കുറ്റപ്പെടുത്തലിന്റെ ചോദ്യമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. കർത്താവ് പലപ്പോഴും ചോദ്യം ചോദിക്കുന്നതിനാണെന്നറിയാമോ? നമ്മുടെ ഉള്ള അവസ്ഥ നമ്മൾ തിരിച്ചറിയാനായിട്ടാ. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുറ്റപ്പെടുത്തലിന്റെ ചോദ്യമല്ല, ആദം നീ എവിടാണെന്ന് നീ ഒന്ന് തിരിച്ചറിയണം എന്നുള്ള ചോദ്യമാ. അതുപോലെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അവര് തിരിച്ചറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യമാ. എന്നിട്ട് പറഞ്ഞു, പടകിന്റെ വലത്തുവശത്ത് വീശുവിൻ. കിട്ടി. അപ്പോഴും യോഹന്നാൻ കത്തി. ആ അതുവരെ കത്തിയില്ല. ഈ ചോദ്യം ചോദിച്ചപ്പോഴും, കാരണം കർത്താവാണെന്ന് അവരറിഞ്ഞില്ല, പക്ഷേ മീൻ കിട്ടിയപ്പോഴത്തേന് യോഹന്നാൻ കത്തി. യോഹന്നാൻ പറഞ്ഞു, ഇത് കർത്താവല്ലാതെ ആരുമല്ല. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിക്കാൻ കഴിയുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ. കാരണം ഒരു രാത്രി അവിടെ കിടന്ന് കറങ്ങിയതല്ലേ, അവിടെ കിടന്ന് അധ്വാനിച്ചതല്ലേ, ഒന്നും കിട്ടിയില്ല. ആ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിക്കാൻ കഴിയുന്ന കർത്താവ് ഒന്ന് വിളിച്ചു, പടക് നിറയെ, വള്ളം നിറയെ മീൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ ആ പടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ഇത് കേട്ട വാദി പത്രോസ് നേരെ എന്ത് ചെയ്തു? തൻ നഗ്നനാകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ എഴുതിയിരിക്കുന്നേ, എന്നാ നഗ്നനാകിയാൽ അങ്കി അരികിൽ ചുറ്റി കടലിൽ ചാടി. പുറംകുപ്പായമാ മാറ്റി വെച്ചിട്ട് അകത്തൊരു ഡ്രസ് മാത്രം. നഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നാ പറഞ്ഞ പുറമേ ഒരു ഡ്രസ് ഉണ്ട്. നമ്മളിപ്പം എന്നാ അകത്തൊരു അകത്ത് ബനിയൻ, നമുക്ക് അങ്ങനെ വേണേ പറയാം, ബനിയൻ മാത്രമേ ആശാനുള്ളൂ, ഷട്ടില്ലായിരുന്നു, ബനിയൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ നേരെ കടലിൽ ചാടി, നേരെ നീന്തി കർത്താവിനെ എടുക്കുമെന്ന്. എന്നെ അറിയോ, എനിക്ക് എന്റെ മനസ്സിൽ വന്ന ചിന്ത ഏതാ? കർത്താവാണെന്ന് കണ്ടാൽ പത്രോസ് പിന്നെ മീനും വിഷയമല്ല, വേറൊന്നും വിഷയമല്ല. ഓ അമേസിങ്. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അവന് വേറൊന്നും വേണ്ട. അതാ ഞാൻ മനസ്സിൽ ഞാൻ പറഞ്ഞത്, ഇവര് പിന്മാറ്റക്കാരല്ല, കൺഫ്യൂസ്ഡ് ആയ ആൾക്കാരാ, കുഴഞ്ഞു പോയ ആൾക്കാരാ. പ്രിയ സ്വരങ്ങളെ, നമ്മൾ ആരെങ്കിലും അങ്ങനെ കുഴഞ്ഞു പോയെങ്കില്, നോക്കുക, നമ്മെ നോക്കി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. കാരണം അവിടുന്ന് അനന്ത കരുണയാ, അവിടുന്ന് ഓഷൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ സമുദ്രമാ. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പഴയ പരിപാടി ഒന്നും ചെയ്യണ്ട, അവിടുത്തെ സന്നിധിയിൽ നിന്നാ മതി. അവിടുത്തെ കരുണയെ അവിടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യും. കർത്താവ് തന്റെ സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുക, തന്റെ കരുണയെ മാനിഫെസ്റ്റ് ചെയ്യുക. അവരും മടങ്ങി മീൻ പിടിക്കാൻ പോയപ്പോഴും അതിന്റെ നടുവിൽ താൻ ആരാണെന്നും തന്റെ സ്നേഹം എന്താണെന്നും തന്റെ കരുണ എന്താണെന്നും തന്റെ മനസ്സരിവ് എന്താണെന്നും കർത്താവ് അവർക്കൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. ഹീ സോ ലവിങ്. എന്നിട്ട് നോക്കുക, ശേഷം ശിഷ്യന്മാർക്ക് അരയിൽ നിന്ന് ഏകദേശം 8 200 മുഴത്തിലധികം ദൂരത്തല്ലായകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടയിൽ വന്നു. ബാക്കി ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, എന്നാളും പിടിച്ചതല്ലേ കളയണ്ട, കർത്താവിനെ കണ്ടപ്പോ ഇനി മീൻ കിട്ടിയില്ലെങ്കിലും വിഷയമില്ല, പിന്നെ പിടിച്ചതാണല്ലോ നിർത്തി. ഇവരെന്ത് ചെയ്യുക, ഇവർ വലിച്ചോണ്ട് വരിക. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ചാലും മീൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു. നോക്ക് സോര, ഇതാ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ കരുണയുടെ മാനിഫെസ്റ്റേഷൻ ഇതാ. കരക്കിറങ്ങിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? തീക്കനല്, മീന്, അപ്പം. ഞാൻ വിചാരിക്കുന്നത് അത് കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കിയതല്ല. രാത്രി മുഴുവൻ ശിഷ്യന്മാർ അധ്വാനിക്കുമ്പോ കർത്താവ് കുറച്ച് നേരത്തെ വന്നിട്ട് കർത്താവ് ഒരു തീ കൂട്ടിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിന് തീ ഉണ്ടാകും, ഓക്കെ. പക്ഷെ ഇവിടുത്തെ ആ കോണ്ടെക്സ്റ്റിന് ഞാൻ വിചാരിക്കുന്നത് തീ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല, കർത്താവ് നേരത്തെ വന്നിട്ട് ആ കരയിൽ നിന്ന് കുറച്ച് ചുള്ളിയൊക്കെ പെറുക്കി അവിടെ ഇട്ട് ആ മീനൊക്കെ ആയിട്ട് കർത്താവ് അവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് തന്റെ കരുണ കർത്താവ് മാനിഫെസ്റ്റ് ചെയ്യ. തന്റെ കരുണ, ഹീ സോ കമ്പാഷനേറ്റ്. കർത്താവിനെ പോലെ കരുണയുള്ളവൻ ആരുമില്ല സഹോദരങ്ങളെ. അവനെ പോലെ, അവനെ നാം അടുത്തറിയുമ്പോൾ നാം അറിയുന്നൊരു കാര്യമാ, അവനെ പോലെ കരുണയുള്ളവൻ. ഹീ സോ കമ്പാഷനേറ്റ്, ഹീ സോ മേഴ്സിഫുൾ, ഹീ സോ ലവിങ്, സോ ലവിങ്. ആര് കൺഫ്യൂസ്ഡ്? പേടിക്കണ്ട, കർത്താവ് നമ്മളെ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മളെ വിളിക്കുന്നത്. ഒരുക്കി വെച്ചിട്ട കർത്താവ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് വേണ്ടതെല്ലാം വെച്ചിട്ടാണ് കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കം. നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് കർത്താവ് നമ്മെ വിളിക്കുക. എന്നിട്ട് ഒരാഹാരം കഴിച്ചു കഴിഞ്ഞപ്പോ അടുത്ത ചോദ്യം, സൈമൺ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? കർത്താവിനെ അറിയത്തില്ലേ? ഞാൻ പറഞ്ഞു കർത്താവിന്റെ ചോദ്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കർത്താവിന്റെ ശീമോന്റെ ഹൃദയം മുഴുവൻ അറിയാമെന്നേ. മീൻ പിടിക്കാൻ പോയപ്പോഴും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോഴും അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു കനൽ കത്തുന്നുണ്ട്, ചാരം മൂടിക്കിടക്കാന്നേ ഉള്ളൂ. അകത്തൊരു കത്തലുണ്ട്, യേശുവിനോടുള്ള ആഴമായ സ്നേഹമാ. അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് കർത്താവ് നോക്കിയപ്പോൾ അവൻ എന്തിനാ പുറത്തിറങ്ങി അതീവ ദുഃഖത്തോടെ കരഞ്ഞേ? എന്തിനാ അവൻ കരഞ്ഞേ? അവൻ കരഞ്ഞതിന്റെ കാരണമുണ്ട്, അവന്റെ ഹൃദയം മുഴുവൻ യേശുവാ. അവൻ ഇറങ്ങി തിരിച്ചപ്പോ മുതൽ അവൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. സാഹചര്യത്തിന്റെ നിവൃത്തികേട് കൊണ്ട് അവനൊന്ന് മീൻ പിടിക്കാൻ പോയെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചുള്ളൂ, അത് നസ്രനായ യേശുവിനെ മാത്രമാ. വേറെ ആരെയും അവൻ അതുപോലെ സ്നേഹിച്ചിട്ടില്ല, വേറെ ആരെയും അവൻ അതുപോലെ പിൻപറ്റിയിട്ടില്ല, വേറെ ആർക്ക് വേണ്ടിയിട്ടും അവൻ അതുപോലെ ജീവിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് ചോദിക്കുക, സൈമൺ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവയെക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക്, കർത്താവ് സ്നേഹിക്കുന്ന അറിയത്തില്ല, കർത്താവ് എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ട കർത്താവേ, അതാ അവൻ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ആ അതാ അതിന്റെ അർത്ഥം. കർത്താവ് ഇഷ്ട, ഈ സ്നേഹവും ഇഷ്ടമൊന്നും ഇല്ലെന്നുണ്ട്, വ്യത്യാസമുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്നതാ, ഇഷ്ടം എന്ന് പറഞ്ഞാൽ അല്പകാലത്തിനുള്ളതാ, ഒരു ഷോർട്ട് ലിവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഷ്ടം. അപ്പൊ എത്ര ദിവസം കർത്താവ് ചോദിച്ചു, കർത്താവ് ചോദിച്ചു, ശിമോനെ എനിക്ക് ഇഷ്ടമെങ്കിലും ഉണ്ടോടാ? അതടുത്ത ചോദ്യം, ഇഷ്ടമെങ്കിലും ഉണ്ടോടാ? കർത്താവ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, കർത്താവേ നീ സകലവും അറിയുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിലോ, നമ്മുടെ പേര് ചൊല്ലിയിട്ട് കർത്താവ് എന്നെ വിളിച്ചിട്ട്, മോനെ നിനക്ക് എന്നോട് സ്നേഹമാണോ? സ്നേഹമാണോ? എന്തായിരിക്കും നമ്മുടെ മറുപടി? എന്തായിരിക്കും നമ്മുടെ മറുപടി? കർത്താവേ, നമ്മള് പക്ഷെ ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമാണെന്നെങ്കിലും പറഞ്ഞാൽ മതി. കർത്താവ് നമ്മുടെ ഹൃദയം അറിയുന്നു, നമ്മുടെ ഹൃദയം അറിയുന്നു. ഞാൻ അവിടെ വീണ്ടും മുമ്പോട്ട് പോവാണേ. പിന്നെ അടുത്ത ഒരു ഒരു ചോദ്യം ഋഷിമാര് ചോദിച്ചു, കർത്താവ് ഇവന്റെ കാര്യം എന്താവും എന്ന് ചോദിച്ചു. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നറിയോ, ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു തടസ്സമുണ്ട്. യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിൽ നിന്ന്, യേശുവിനെ പൂർണ്ണമായി പിൻപറ്റിൽ നിന്ന് നമ്മളെ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ഇവന്റെ കാര്യം എന്താകും എന്നുള്ള ചോദ്യമാണ്. മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ബോധ്യപ്പെടാവുന്നേ. കർത്താവ് അവന്റെ കാര്യം എന്താ? അവളുടെ കാര്യം എന്താ? ഇവരെങ്ങനെയാ? ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, കർത്താവ് മറുപടി പറഞ്ഞു, എടാ ഞാൻ വരുവോളം അവനിരിക്കണം, എനിക്കിഷ്ടമാണെങ്കിൽ നിനക്ക് എന്നാ എന്ന് പറഞ്ഞാൽ, എടാ അതൊക്കെ എന്റെ കാര്യമല്ല, നീ വിട്. ഞാൻ പറഞ്ഞു, നിങ്ങള് സീരിയസ് ആയിട്ട് കർത്താവിനെ സ്നേഹിച്ച് പിൻപറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം വിട്ടുപിരിയേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെ കുറിച്ചുള്ള അമിതമായ ചിന്തകൾ ആദ്യം വിട്ടുപിരിയേണ്ട ഒരു കാര്യം. അതൊരു തടസ്സമാ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന്, അതൊരു തടസ്സമാ. അവിടെ നിന്ന് ഞാനും എന്റെ കർത്താവും എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പം ഞാൻ പറയാം, ആ ബോധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് തറപ്പിച്ചു പറയട്ടെ, യേശുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരുവനിലേക്കാണ് പരിശുദ്ധാത്മാവ് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ കൊടുക്കുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്, നിങ്ങൾ യേശുവിനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി പേരെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവന്നിടും. പ്രാർത്ഥിക്കാനുള്ള ചിന്തകൾ, ഫോൺ വിളിക്കാനുള്ള ചിന്തകൾ, ചെന്ന് കാണാനുള്ള ചിന്തകൾ, ഒന്ന് പോയി സംസാരിക്കാനുള്ള ചിന്തകൾ. ഞാൻ പറഞ്ഞത് ആദ്യം പോയി സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യണ്ട, ആദ്യം പോയി സുവിശേഷം പറയാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട. അതുകൊണ്ട് കർത്താവ് പത്രോസിനോട് ചോദിച്ചത്, കർത്താവ് പത്രോസിനോട് ചോദിച്ചത്, ഇവേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ ആദ്യം എല്ലാം മറന്ന് സ്നേഹിക്കാൻ. യേശു നമ്മുടെ ജീവിതത്തിന്റെ രാവും പകലും നമ്മുടെ ധ്യാനമാണെങ്കിൽ, ഞാൻ ആ പാട്ടുപാടി, എനിക്ക് ഒത്തിരി സന്തോഷമായി, പാറയാം വ്യാഹൻ രാപ്പകൽ ധ്യാനം, എന്റെ രാപ്പകലുള്ള ധ്യാനം എന്റെ കർത്താവാണെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിയിലേക്കാണ് കർത്താവ് തന്റെ ആത്മാവിന്റെ ചിന്തകൾ കൊണ്ടുവന്നിടും. ഇനി ഒരാൾ പറയാം, എനിക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ ഇല്ല. ഞാൻ പറയാം, കൺസേൺ ഉണ്ടാക്കണ്ട, യേശുവിന്റെ സ്നേഹാർദ്രമാ സ്നേഹത്തിലേക്ക് ഓടിച്ചെല്ല്. അവിടെ ചെന്ന് യേശുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിമഗ്നരായിരിക്കുമ്പോൾ, യേശുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ ഫിൽഡ് ആയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഓരോരുത്തരെ കുറിച്ചുള്ള ചിന്തകൾ സ്ലോലി കൊണ്ടുവന്നിടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിങ്ങനെ തിരിച്ചറിയുന്നേ, കാരണം അത് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ നയിക്കും. മറ്റുള്ളവർ അത് നിങ്ങളെ മറ്റുള്ളവരെ ഒന്ന് വിളിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുവാൻ, അവരെ പോയി ഒന്ന് കാണാൻ, വിസിറ്റ് ചെയ്യുവാൻ. അതുമാത്രമല്ല, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ഗോഡ് വിൽ ഗിവ് യു എ പ്രൊഫറ്റിക് വേർഡ് ഇൻ യുവർ മൗത്ത്. നിങ്ങളുടെ വായിൽ ദൈവം ഒരു പ്രവചന ശബ്ദം ദൈവം നിങ്ങളുടെ വായിൽ തരും. ഡോണ്ട് ബോദർ അബൌട്ട് അതേഴ്സ്, ബാക്കിയുള്ളവരെയൊക്കെ വിട്, ബി ഫ്രീ. കാരണം നമ്മുടെ ചിന്തകളുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളല്ല. ബി ഫ്രീ, വിട്. കഥ ഒരിക്കലും ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആരാ? അവൻ വീഴുന്നതോ എഴുന്നേൽക്കുന്നതോ സ്വന്തം യജമാനത്രേ. ഓക്കെ, യേശുവിനെ സ്നേഹിപ്പാൻ. ഞാൻ പറയട്ടെ, എപ്പോഴൊക്കെ യേശുവിനോട് ഞാൻ ചേർന്നിരുന്നോ, അപ്പോഴൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പലരെ കുറിച്ചുള്ള ചിന്തകൾ, അത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, അവരെ കുറിച്ചുള്ള ഒരു കൺസേൺ കൊണ്ടിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ഇവയെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നു. ലവ് ജീസസ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. അവിടെയാ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നേ. സ്വരങ്ങൾ, ഈ ദിവസങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ എൻ്റെ എപ്പോഴും ഉള്ളൊരു പ്രാർത്ഥന, ദൈവമേ പരിശുദ്ധാത്മാവിൽ ഒന്ന് നടക്കുവാൻ എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തക്കവണ്ണം ട്യൂൺഡ് ആയിരിക്കുവാനായിട്ട് എനിക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ചെവി ചായ്ക്കുവാൻ, എപ്പോഴും യേശുവിന്റെ അങ്ങനെ യേശുവിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നിരന്തരം ഞാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം സ്വരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒന്നാലോചിക്ക്, നമ്മുടെ ഉള്ളിലുള്ള ഒരാളുടെ ശബ്ദം നമുക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല. വൈ? കാരണം നമ്മുടെ ചിന്തകള് മറ്റു പല കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുക. എന്നാൽ യേശുവിനെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ യേശു മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മൃദു ശബ്ദം നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും. കാരണം എന്തറിയോ, നമ്മുടെ ഹൃദയത്തിൽ യേശു മാത്രമേ ഉള്ളൂ, വേറെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ, പോകേണ്ടുന്ന കാര്യങ്ങൾ, സുവിശേഷം പറയേണ്ടുന്ന കാര്യങ്ങൾ, ആ ഭാരം, അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ആത്മാവ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.